பரவாயில் சிந்தனை புத்தகம் 14 அத்தியாயம் 17 வசனம். பாரக்மோர் இங்கே பரையிறது, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും, അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല, നിസ്സീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാതിസ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും, പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല, അവിടുത്തെ മാർഗങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യ സൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആരവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യം വിചാരിക്കുന്നത്, ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക, എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദ്യം കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികളുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് ലക്ഷപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കിത്തിരക്കുന്നില്ല. ഒരിക്കലും അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവ് വിവേകം കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധനാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവിൽ മതിക്കുന്നു. അവന്റെ കാരണത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തലപ്പിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവാൻ അത്യുന്നതനിലേക്ക് തിരികുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവാൻ ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആർ അവിടുന്ന് സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവൻ നിന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവിന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്തിയുമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെയാണ് നിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരണം പ്രണയിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. അവനതെന്നും പ്രഹേളികമായിരിക്കുന്നു. മനുഷ്യൻ എന്താണ് അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിൽ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുള്ളി ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ തുള്ളിവെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളും താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്റെ നിന്ന കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് സ്ഥാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയേറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യമാണ് ഇവ രണ്ടും കാണപ്പെടുന്നു. കോശൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ചയേതാകാല നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെയാകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലം ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥ വേഗം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ വിശ്വാസിക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ പജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസൗജന്യമായി മൊഴിയും. അടർവികാരങ്ങൾക്ക് കീഴടങ്ങാതെ കൃഷ്ണ നിയന്ത്രിക്കുക. അടർവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതി മറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്നു നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശ്യകളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിൽ ആരുമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിലാണ് നിൽക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിച്ചിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വിളിച്ചെടുക്കരുത്. കേൾക്കുന്നവനാണെന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോട് സ്മരിക്കട്ടെ. ധൈര്യമായിരിക്കുക. നീ പൊട്ടിത്തെറിക്കുകയില്ല. രഹസ്യം കേട്ട വിട്ടി പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് പോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സേതുനോട് നേരിട്ട് ചോദിക്കുക. അവനത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം, പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക, അത് നിത്യാപവാദമായിരിക്കും, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ആർക്കും തെറ്റുപറ്റാം, നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക, അച്ഛനവന്റെ നിയമം നിറവേറ്റാൻ ഇട നൽകുക. എല്ലാ അജ്ഞാനവും ദൈവഭക്തിയോട് അടങ്ങിയിരിക്കുന്നു. ജ്ഞാനത്തിന്റെ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല, പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യമുണ്ട്, ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം പോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്, തൻകാര്യം നേടാൻ നിസ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ്സു നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്, അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് അടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ടും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരുന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ഭാഗ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ശണനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്, അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ശിക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല. അമിതഭാഷ നിന്ദ്യനാണ്, തള്ളിക്കേറി സംസാരിക്കുന്നവന് വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്, ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്, താഴ്മയിൽ നിന്ന് മൗത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്, ഏഴ് കെട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. പോഷന്റെ ഉപചാരം വ്യക്തമാണ്. പോഷന്റെ ദാനം നിനക്കൊതുകയില്ല, അവന്റെ പ്രതീക്ഷ ഏഴുകെട്ടിയാണ്. അവനല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്നനാണ്. പോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, എന്റെ അപ്പം ഭക്ഷിക്കുന്നതിനെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും, അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലം പതിക്കുന്നു. ഇതരുടെ അതരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാര ശൂന്യൻ. പോഷന്റെ നാവിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങൾ തിരസിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്നൊരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല. അവമാന ഭീതികൾ നശിക്കുന്നവരുണ്ട്, പോഷന്റെ വാക്ക് പയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. നിത്യാഭിമാന നിമിത്തം സ്നേഹിതനെ വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ ദുരിതമായ കറയാണ്. അജ്ഞന്റെ അതരത്തിൽ നിന്ന് അതെപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു. അവമാനം അവനെ അനുധാപനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാരം ഉത്കർഷത്തിന് നിദാനം. വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കിട്ടുന്ന കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്തരാക്കുന്നു. വായിൽ തിരികെ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം പോഷത്തും മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വെക്കുന്നതിനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത കാര്യത്തേക്കാൾ ഭേദം. ദൈവമേ സ്തുതനയ്ക്ക് യോഗ്യമാകുന്നു. പറക്കുമോ
പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. അത് നിറഞ്ഞിരിക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമാർത്താൻ തിരുനാമത്തിൽ ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗസ്തുശോദരാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചോർ നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ വളരെ സന്നിഹമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും സർവശക്തന്റെ തൃപ്പാദത്തെങ്കില് വളരെ വിനയത്തോടുകൂടി ശിരസ്ഥലെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന പതിരാസമത്ര മത്രാപോലത്തെയെ ധന്യവാദം ശുശ്രൂഷയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് ബാംഗ്ലൂർ ഭദ്രാസനത്തിന് മത്രാപോലത്തെയായിരിക്കുന്ന അഭിയന്നിയ ഡോക്ടർ എബ്രഹാം മാർ സറാഫൻ തിരുമനത്തുകൊണ്ടാണ്. തിരുമനെ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടെ ഈ ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം നമുക്ക് വളരെ സുപരിചിതമായ ഗീതമാണ്. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ ധന്യമാർന്ന സാധ്യതകളും ദൈവത്തിന്റെ കരുണയാണെന്നുള്ളൊരു തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഈ അനിവാര്യമുള്ളവർക്ക് മാത്രമേ ഹൃദയത്തിൽ നിന്നും ദൈവത്തിന്റെ നന്മകളെ കൃപകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവനെ ആരാധിക്കാനും നന്ദിപൂർവ്വം അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. ആ നന്ദിപൂർവമായ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ധന്യവാർന്ന ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്നത് സമർപ്പിക്കാം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാ സ്തോത്രത്തിൻ വല്ലവി പാടിടും ഞാൻ. എണ്ണാമില്ല ബാബ നന്മകൾക്കാ എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആവശ്യഭാരങ്ങളേറിടുമ്പോ ആർത്തനായുള്ളം കലങ്ങിടുമ്പോ ആവൽദീസാനന്ദമേകിയോ താ ആശ്വാസദായകനേശുപാരൻ ആവശ്യഭാരങ്ങളേറിടുമ്പോ ആർത്തനായുള്ളം കലങ്ങിടുമ്പോ ആവൽ തീർപ്പാനന്ദമേകിയോത്തൻ ആസ്വാദായകനേശുപാരൻ. അല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം കർത്താവറിയാതെയില്ലായുന്ന ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടും ശോധന വേളകളിൽ പുലർത്തിടും ഞാൻ. കർത്താവറിയാതെയില്ലായുമെന്ന് ജീവിതയാത്രയിൽ ചൊല്ലുവാനാ നേരിടും ശോധന വേളകളിൽ നീക്കുപോകേ
സെറാഫിം തിരുമേനി മന്ദിരായ വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച ശുശ്രൂഷയിലും ഒരിക്കൽ കൂടി വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആരാധനാ വർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച കുതശീത്തോ ഞായറാഴ്ച എന്നാണ് പറയുന്നത്, സഭയുടെ വിശുദ്ധീകരണത്തിന്റെ ഞായറാഴ്ച. ആരാധനാ വർഷത്തിന്റെ തുടക്കമാണ്. അടുത്ത ഞായറാഴ്ച മുതലുള്ള ക്രമീകരണങ്ങളിലാണ് പിന്നെ സഭയുടെ എല്ലാ ഞായറാഴ്ചകളുടെയും അതിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. കുതശീത്തോ മുതലുള്ളതാണ് ഇനി. കുതശീത്തോ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ സഭയുടെ സമർപ്പണത്തിന്റെ കുതശീത്തോ ഞായറാഴ്ച, പിന്നെ യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പുതിയ നിയമചരിത്രത്തിന്റെ വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയും അങ്ങനെ ക്രിസ്മസിന് വേണ്ടി സഭ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. ഈ പുതിയ വർഷത്തിലേക്ക്, ആരാധനാ വർഷത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ മലയാള മാസം ചിങ്ങം ഒന്തം എന്നൊക്കെ പറയുന്ന പോലെ ആരാധനാ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലെ ചിങ്ങം മാസത്തിൽ നമ്മളിങ്ങനെ ഓണം ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വീടെല്ലാം ശുദ്ധീകരിച്ച് അങ്ങനെയാണല്ലോ നാട്ടിൽ പണ്ട് കണ്ടിട്ടില്ലേ, വീട് മുറ്റമെല്ലാം വൃത്തിയാക്കി വീടെല്ലാം ശുദ്ധീകരിച്ച് ഒരു പുതിയ വർഷത്തിലൊരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ, ഓണം എന്നുള്ള രീതിയിൽ അത് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഒരു പുതിയ തുടക്കം ആണ് നമ്മൾ ഈ മാസത്തിൽ മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആരാധനാ വർഷത്തിന്റെ തുടക്കം ഒരു ആരാധനാ ജീവിതത്തിന്റെ വന്നുപോയിട്ടുള്ള നമ്മുടെ ആരാധനാ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള നമ്മുടെ കുറവുകളെ പരിശോധിക്കുവാനും ആരാധനാ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുവാനും വിശുദ്ധീകരണം പ്രാപിക്കുവാനും വീണ്ടും സമർപ്പിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു ക്രമീകരണം എന്നുള്ള രീതിയിലാണ് ആരാധനാ വർഷത്തിന്റെ തുടക്കത്തിൽ വിശുദ്ധീകരണവും സമർപ്പണവും ഒക്കെ ആ രണ്ട് ഞായറാഴ്ചകൾ ക്രമീകരിച്ച് അതിനുശേഷം പിന്നെ യേശു ക്രിസ്തുവിന്റെ ജനനവുമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഓർക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സഭ ആരാധനാ വർഷത്തിന്റെ തുടക്കത്തിലേക്ക് ഈ ആഴ്ചയിൽ പ്രവേശിക്കുമ്പോൾ ആരാധനാ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ നമ്മൾ പരിശോധിക്കുവാൻ ഒരു നല്ല പുതുക്കത്തോടുകൂടി സമർപ്പണത്തോടുകൂടി വിശുദ്ധീകരണത്തോടുകൂടി നമ്മൾ പ്രവേശിക്കുവാനും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങൾ ഉള്ളതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു സംഗതിയാണ് ഡാളസിൽ നമ്മുടെ ഒരു കുഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഹ്യൂസ്റ്റണിൽ നിന്ന് ഡാളസിലേക്ക് പോകുന്ന വഴിയിൽ ആക്സിഡന്റിൽ മരിച്ചത്. മീര തോമസ്, ഡാളസ് കരോൾട്ടൺ സെന്റ് മേരീസ് ഇടവാംഗമായ ബിജുവിന്റെയും മണിയുടെയും മകളാണ്. അവളിവിടെ ഹ്യൂസ്റ്റണിൽ ഫാർമസിക്ക് പഠിക്കുകയായിരുന്നു. വീട്ടിലേക്ക് തിരികെ പോകുന്ന വഴിയിൽ ആക്സിഡന്റ് ഉണ്ടാവുകയും പെട്ടെന്ന് മരിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞ വാർത്തയാണ്. ആ കുടുംബത്തിനു വേണ്ടിയും ആ മകൾക്കു വേണ്ടിയും പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വർഷം പരുമല പെരുന്നാൾ 113 പരുമല പെരുന്നാളിന് വേണ്ടി സഭ പൊതുവെ ഒരുങ്ങോ. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞതാണ്. നമ്മുടെ എല്ലാ പള്ളികളിലും, പരുമലയിൽ മാത്രമല്ല മലങ്കര സഭയിലെ എല്ലാ പള്ളികളിലും വിശുദ്ധന്റെ പെരുന്നാൾ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ദിവസം കൂടി ആണല്ലോ. ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് അഭിനന്ദനായ എബ്രഹാം മാർ സെറാഫിം തിരുമേനിയാണ്. തിരുമേനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതിന് സംശയമില്ല. അദ്ദേഹം വൈദികനായിട്ടും എല്ലാം ഇവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആളാണ്. എല്ലാ നമ്മുടെ എല്ലാ ഇടവുകളിലും വരികയും നമുക്കൊക്കെ വളരെ പരിചയമുള്ള വ്യക്തിയാണ് അഭിനന്ദനായ എബ്രഹാം മാർ സെറാഫിം തിരുമേനി. ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെയും ചുമതല വഹിക്കുന്നു. അഭിനന്ദന തിരുമേനിയെ സന്തോഷപൂർവ്വം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുമേനി മുൻ സന്ദർഭങ്ങളിലും ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഇതിൽ സംബന്ധിച്ചിട്ടുണ്ട്, ദൈവവചനം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അഭിനന്ദനായ തിരുമേനിയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണമുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഹ്യൂസ്റ്റൺ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ആഴ്ചയിൽ അരമനയിൽ താമസിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ പഴയ സൗഹൃദം കൂടുതൽ പുതുക്കുവാൻ തക്കവണ്ണം ഒരവസരം ലഭിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് കൂടുതൽ സന്തോഷവുമുണ്ട്. എന്നെ തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭിനന്ദനായ എബ്രഹാം മാർ സെറാഫിം തിരുമേനി ധ്യാനപ്രസംഗം നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, എന്നേച്ചു അല്ലാതിൽ എനിക്കൊരാശ്രയം ഭൂവിൽ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലുമൊക്കെ മാറ്റമില്ലാത്ത ദൈവമായി സ്വാന്തനപ്പെടുത്തുന്ന, സൗഖ്യം നൽകുന്ന, ആശ്വാസപ്രദനായ ദൈവമായി നമ്മോട് കൂടെ കൂടെയിരിക്കുന്ന ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. പാഠപുസ്തകത്തിലെ 230-ാമത്തെ ഗീതം, എന്നേച്ചു അല്ലാതെ ഇല്ലെനിക്കൊരാശ്രയം ഭൂവിൽ.
എന്നേച്ചു അല്ലാതിൽ
ഞാൻ
ധ്യാനത്തിനായിട്ട് അഭിരന്യ തിരുമേനിയെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദനായ യാത്രയിൽ തിരുമേനി നമ്മെ വൈദികരെ കർത്താവിൽ അനുഗ്രഹീതരെ, ഒരിക്കൽ കൂടി ഈ ഗ്രൂപ്പിൽ ദൈവവചനം സംസാരിക്കുവാനും ധ്യാനം നയിക്കുവാനും ഇടയാകുന്നതിനുള്ള സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്ത് ദൈവവചനം ഈ വിധത്തിൽ സംശ്ലേഷിക്കുവാനായിട്ട് ഇടയാകുന്നു എന്ന് കാണുന്നവരും വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതിന്റെ സുന്ദരക്കാരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ദൈവത്തിന് ദൈവം സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ വേദഭാഗത്തു നിന്നും വേർതിരിച്ചിരിക്കുന്ന വചനങ്ങൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:13-35 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:13-35 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവിന്റെ ഉയർത്തിന്റെ ദിവസം നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ ഭാഗം വിവരിക്കുന്നത്. എമ്മാവൂസിലേക്ക് യാത്രയായ രണ്ട് ശിഷ്യന്മാരും വഴിമധ്യെ അവർക്ക് പ്രത്യക്ഷപ്പെട്ട യേശുതുമ്പ്രാൻ യാത്രയുടെ അന്ത്യത്തിൽ അവർ തിരികെ യെരുശലേമിലേക്ക് മടങ്ങുന്ന കാഴ്ചയുമാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവ് എന്ന് യേശുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ ആളിന്റെ പേര് നമുക്ക് വേദഭാഗത്തൊന്നും ലഭ്യമല്ല. എന്തിനായിട്ടാണ് ഇവർ പോയത് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഈ വേദഭാഗത്തൊന്നും നമുക്ക് ലഭ്യമല്ല. എന്നാൽ ഈ വേദഭാഗത്തിന്റെ അവസാനം നാം കാണുന്നത് അന്ന് രാത്രിയിൽ തന്നെ അവർ തിരികെ മടങ്ങുന്നത് നാം കാണുന്നുണ്ട്. വളരെ വ്യക്തമായ രേഖകളില്ല എങ്കിലും നമുക്ക് ആ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി അവരുടെ യാത്രയുടെ ഉദ്ദേശത്തെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. യെരുശലേം അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു കേന്ദ്രമാണ്. തലമുറകൾ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മിശിഹായി, അതോടൊപ്പം റോമൻ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന ഒരു നേതാവിനെയും അവർ യേശുക്രിസ്തുവിൽ കണ്ടിരുന്നു. ആ നായകന്റെ ചുറ്റും ശിഷ്യ സമൂഹം ഒത്തുകൂടുകയും അവിടെ ഒരു സംഘം രൂപീകൃതമാവുകയും ആ സംഘത്തിൽ ചിലർക്കെങ്കിലും അവിടെയുള്ള രാഷ്ട്രീയമായ വിടുതലിനെ കുറിച്ചുള്ള ചിന്ത, അതിന് പ്രേരണ നൽകുന്ന ഒന്നായിരുന്നു മിശിഹായെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും രോഗികളെ സൗഖ്യമാക്കുന്നവനും അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവനും ഒക്കെ അവരുടെ പ്രതീക്ഷ വളരെ വാനോളമുയർത്തി. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന, വളരെ പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു സമൂഹത്തിന് അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വലിയ അനിഷ്ടങ്ങൾ ഉണ്ടാവുകയും അവരുടെ നായകൻ ഭൂഷിക്കപ്പെടുകയും സംഘം ചിതറുകയും അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെടുകയും ചെയ്തതായി നാം അവിടെ നിന്നും മനസ്സിലാക്കുന്നു. തന്നെയുമല്ല, ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പോലെ ഇപ്പോൾ അവരുടെ ജീവിതത്തിലാകെ ഒരു വലിയ കൺഫ്യൂഷനാണ്. ചിലർ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയും അവരുടെ കൂട്ടത്തിൽ തന്നെ ചിലർ അത് കണ്ടതായി സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് വലിയൊരു കൺഫ്യൂഷനിലാണ് ഈ ശിഷ്യന്മാർ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു യെരുശലേമിൽ നിന്നും എമ്മാവൂസിലേക്കുള്ള ഒരു യാത്ര പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിന്റെ കൺഫ്യൂഷൻ ഉണ്ടവരുടെ ഒക്കെ ഒരു യാത്രയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഞാനും നിങ്ങളും ഒക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത്തരത്തിൽ വളരെ നാളുകൾ യാത്ര ചെയ്തിട്ടുണ്ടാകാം, കുറച്ച് സമയത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലർ ഇപ്പോഴും ആ യാത്രയിൽ തന്നെയാണ്. ജീവിതത്തിൽ വലിയ പ്രത്യാശയുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞ് ഇനി എന്ത് എന്നുള്ള വലിയൊരു ആകാംക്ഷയിൽ ജീവിക്കുന്ന ജനസമൂഹം. ഈ രണ്ട് ശിഷ്യന്മാർ ആ ജനസമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ പ്രതിനിധികളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ യാത്രയിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒന്നാണ്. 14 വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, അവർ സംസാരിച്ചുകൊണ്ട് ഇരുന്നു. എമ്മാവൂസ് യാത്രക്കാർ ഒരുപക്ഷെ വളരെയധികം സംസാരിക്കുന്നവരാണ്, ചിലർ മൗനികളും. 15 വാക്യത്തിൽ അവിടെ വാക്ക് തർക്കിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്, അവർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നു എന്നത്. പ്രത്യാശ നഷ്ടപ്പെട്ട ആളുകൾ സാധാരണ ചെയ്യുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളും കലഹങ്ങളും ചണ്ടകളുമൊക്കെ. 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ വാടിയ മുഖത്തോടെ നടന്നു എന്നുള്ളതാണ്, അവരുടെ മുഖം വളരെയധികം മ്ലാന ആയിരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പൊ ഇങ്ങനെ സംസാരത്തെ കുറിച്ചും തർക്കത്തെ കുറിച്ചും വാടിയ മുഖത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എമ്മാവൂസ് യാത്രക്കാരായ നമുക്കും ഇതൊക്കെ റെലവന്റ് ആണ്, ബാധകമാണ് എന്ന് എനിക്ക് തോന്നും. പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മുടെ മുഖം വാടും, നമ്മൾ തർക്കിക്കാനായിട്ട് തുടങ്ങും, കലഹങ്ങൾ ഉണ്ടാകും, ചിലർ മ്ലാനമായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങും. ഇവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്ന്, ഈ യാത്രയിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഉയർത്തെഴുന്നേറ്റവനായ യേശുതമ്പുരാനുണ്ട് എന്ന. പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെടുന്ന മനുഷ്യൻ ചിന്തിക്കാതെ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ നമുക്ക് നൽകിയ വലിയൊരു വാഗ്ദാനത്തെ വിസ്മരിച്ചു പോകുന്ന ഒന്നാണ്, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കർത്താവിന്റെ. ഒരുപക്ഷെ അവർക്ക് യേശുതമ്പുരാനെ തിരിച്ചറിയാതിരിക്കത്തോളം അവരുടെ കണ്ണ് മൂടിയിരുന്നു എന്ന് വേദഭാഗത്തിൽ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അവർ യേശുതമ്പുരാനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്. അവർ കാരണം അവർ പരസ്പരം സംസാരിക്കുകയും അവർ തർക്കിക്കുകയും അവർ ഇപ്പോൾ നടന്ന സംഭവങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് കൂടെ അവരോടൊപ്പം യാത്ര നടക്കുന്ന ആ അപരിചിതനെ ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കൂടെ നടക്കുമെന്ന് വാഗ്ദാനം ചെയ്തവന്റെ വാഗ്ദാനത്തെ ഓർക്കാതെയും കൂടെ നടക്കുന്നവനെ ശ്രദ്ധിക്കാതെയും പലപ്പോഴും നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെ നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സംസാരങ്ങൾ നിർത്തണം, നമ്മുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കണം. നമ്മൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പ്രത്യാശയായ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലേക്ക് തിരിക്കണം. ഈ സംസാരം നിർത്തുന്നതിനെയും ശ്രദ്ധ തിരിക്കുന്നതിനെയും ഒക്കെയാണ് ധ്യാനമെന്നും മൗനമെന്നും ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. അതുകൊണ്ട് ഒന്നാമത് പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യൻ ഒരു ഉൾവലിപ്പിൽ ആവശ്യമാണ്. അത് വെറുതെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ പ്രത്യാശയുടെ കേന്ദ്രമായ നമ്മുടെ കർത്താവിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം എന്റെ ബാഹ്യമായ ജീവിതത്തിന്റെ എല്ലാ ചലനങ്ങളെയും നിശ്ചലമാക്കിക്കൊണ്ട് എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ ജീവിതത്തിന്റെ പ്രത്യാശയ യേശു ക്രിസ്തുവിലേക്ക് പതിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഈ എമ്മാവൂസ് യാത്രക്കാരന്റെ ജീവിതത്തിന്റെ മടക്കയാത്രയുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ അവർ അവരുടെ സംസാരം നിർത്തുകയും അവർ യേശുതമ്പുരാനുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. യേശുതമ്പുരാനാണ് അവിടെ സംഭാഷണത്തിന് താല്പര്യമെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിർഭാഗ്യവശാൽ നമ്മൾ ധാരാളം സംസാരിക്കുന്നത് കൊണ്ടും നമ്മുടെ ശ്രദ്ധ മറ്റു പലതിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നത് കൊണ്ടും യേശുതമ്പുരാന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനും അതിന് ധ്യാനിക്കുവാനും കഴിയാതെ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രതിഫലം. അതുകൊണ്ട് ഈ യാത്രയിലുള്ള ഞാനും നിങ്ങളുമൊക്കെ പ്രധാനമായും പ്രഥമമായും ചെയ്യേണ്ടത് നമ്മുടെ സംസാരങ്ങളെയും കലഹങ്ങളെയും ചിന്തകളെയും നമ്മുടെ വേണ്ടാത്തതായിട്ടുള്ള ചിന്തകളെയും വ്യാപാരങ്ങളെയും ഒക്കെ നിർത്തി അടക്കി അല്പം സാവധാനത്തോടെ അല്പം ധ്യാനപൂർവം പ്രത്യാശയോടുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കി അവനുമായി ഒരു മധുര സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ സംഭാഷണം ആരംഭിച്ച് ഒരു നല്ല തുടക്കം കിട്ടി എന്ന് മാത്രം ആ സംഭാഷണം തുടരുകയാണ് അവരുടെ ജീവിതത്തിന്റെ പരിവർത്തനം അവിടെ ആരംഭിക്കുക. അടുത്തതായി യേശുതമ്പുരാൻ ചെയ്തതെന്നാണ് 27 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും തിരുവെഴുത്തുകളിൽ നിന്നും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എമ്മാവൂസ് യാത്രക്കാരന് അടുത്തതായി ചെയ്യേണ്ടത് നമ്മുടെ ശ്രദ്ധ തിരുവചനത്തിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. മോശ തുടങ്ങി പ്രവാചകന്മാരിൽ നിന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർ തന്നെ ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്തോട് പറയുന്നുണ്ട്, അവൻ വ്യാഖ്യാനിച്ചു നൽകിയപ്പോൾ നമ്മുടെ ഉള്ളിൽ തീ കത്തുകയായിരുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ ഉള്ളിലൊരു ധ്യാനം ഉണ്ടാകുന്നു, ഉള്ളിലൊരു ചൂടുണ്ടാകുന്ന വേദവായ നമ്മുടെ എമ്മാവൂസ് യാത്രയിൽ ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ വേദപുസ്തകത്തെ അത്ര കാര്യമായിട്ട് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം നൽകുന്ന ഒരു വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ഗ്രന്ഥം നമുക്കുണ്ട്. ആ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കും. ലോകത്തിന്റെ ചരിത്രത്തിൽ ധാരാളം ആളുകളെ നമുക്ക് അങ്ങനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ വേദഭാഗം വായിച്ച് അതിന്റെ ധ്യാനത്തിലൂടെ ജീവിതത്തിന് പല ഉത്തരങ്ങളും ലഭ്യമായ, ജീവിതത്തെ തന്നെ വഴിതിരിച്ചു വിട്ട ധാരാളം ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും വിശുദ്ധ വേദപുസ്തകത്തിന്റെ കൃത്യമായ ഒരു വായനയും ധ്യാനവും എമ്മാവൂസ് യാത്രക്കാർക്ക് വലിയൊരു ഊർജം പ്രദാനം ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പലപ്പോഴും ഞാനും നിങ്ങളും വേദപുസ്തകം കയ്യിൽ കൊണ്ട നടക്കുന്നതിന് പോലും മടിയുള്ളവരാണ്. വിശുദ്ധ സഭയുടെ, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയെ നമ്മൾ അനലൈസ് ചെയ്താൽ അതിന്റെ രണ്ട് ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അതിൽ ഒന്നാമത്തെ ഭാഗം മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. വിശുദ്ധ വേദഭാഗത്തിന്റെ കൂതാശയാണ് അവിടെ നടക്കുന്നത്. അതിൽ വായനകളുണ്ട്, പ്രസംഗമുണ്ട്, ധ്യാനമൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് സാക്രമെന്റിലേക്ക്, ഹോളി സാക്രമെന്റ്, ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് നിരന്തരമായി വായിക്കുവാനും ധ്യാനിക്കുവാനും സഭ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ കുറച്ചാളുകളെങ്കിലും ഒരു പ്രാവശ്യം പോലും ഇത് വായിക്കാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് ഇടയാകുന്നുണ്ട് എന്നുള്ളത് ദുഃഖത്തോടെ പോകട്ടെ. എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനം വിശുദ്ധ വേദഭാഗത്തിലൂടെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് എമ്മാവൂസ് യാത്രക്കാർക്ക് ആശ്രയിക്കാവുന്ന ഈ വേദഭാഗം അല്ലെങ്കിൽ വേദ വായനയും ധ്യാനവും അതിന്റെ മനനവും നമുക്ക് തീർച്ചയായിട്ടും തിരികെ പിടിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ടും അവസാനിക്കുന്നു, അതിന് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് അവർ പ്രവേശിക്കുക. 28-ാം വാക്യത്തിൽ അവർ താമസിക്കുവാൻ പോകുന്ന ഗ്രാമത്തോടടുത്ത് അവർ യേശുക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന ഒന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വന്ന് പാർക്കണം എന്ന്. എന്നെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രധാന അശാന്തിയുടെയും പ്രത്യാശയില്ലായ്മയുടെയും ഒക്കെ പ്രധാനമായിട്ടുള്ള കാരണം അത്തരത്തിലുള്ള ഒരു ആഗ്രഹവും ദൈവത്തെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി കൂടെ പാർക്കുന്നതിനുള്ള ഒരു മടിയുമൊക്കെയാണ്. ദൈവം എപ്പോഴും അവൈലബിൾ ആണ്. ദൈവം സർവവ്യാധിയാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മളൊക്കെയും ഇരിക്കുന്ന മുറിയിൽ ടിവിയുടെ തരംഗങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് കാണുവാൻ കഴിയാത്തതിന്റെ കാരണം റിസീവർ ഇല്ലാത്തത് കൊണ്ടും ഒരു പ്രൊജക്ടർ ഇല്ലാത്തതും കൊണ്ടാണ്. എന്ന് പറയുന്ന പോലെയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് തിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് കഴിയുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ കഴിയുന്നു. എവിടേക്ക് ക്ഷണിച്ചാൽ ദൈവം വസിക്കണമെങ്കിൽ വിശുദ്ധിയിൽ മാത്രമേ ദൈവം വസിക്കൂ. ഒരുപക്ഷെ നമ്മൾ ക്ഷണിക്കുമ്പോഴും ദൈവത്തിന് വരാനൊക്കാതെ വണ്ണം ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തിന് പോലും നമ്മെ സഹായിക്കാൻ കഴിയാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ ജീവിതത്തിന്റെ വിശുദ്ധി വേണം, വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി വേണം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ വിശുദ്ധി വേണം. ആ വിശുദ്ധിയിലേക്ക് ക്ഷണിച്ചു നോക്കുക, അവൻ തീർച്ചയായും വന്ന് നമ്മോടൊപ്പം പാർക്കും. അതുകൊണ്ട് എമ്മാവൂസ് യാത്രക്കാരൻ ആവശ്യമായിരിക്കുന്ന മറ്റൊന്ന്, ജീവിതത്തെ വിശുദ്ധീകരിച്ച് ആ വിശുദ്ധിയിലേക്ക് ദൈവത്തെ കുടിയിരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രം വന്നു പോകുന്ന ഒരാളായിട്ട് മാത്രം മതി നമുക്ക് ദൈവം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ലോകം ഒക്കെ ഉണ്ടാകുമ്പോഴോ മാത്രം വിളിക്കേണ്ടുന്ന ഒന്നായിട്ട് മാത്രം ഇന്ന് ദൈവം വാങ്ങി തീർന്നു. നിത്യമായി നിരന്തരമായി കൂടെ പാർക്കുവാൻ എത്ര പേർക്ക് ദൈവത്തെ ക്ഷണിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ക്ഷണിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ്? ദൈവത്തിന്റെ സമാധാനം, കാരണം അവൻ സമാധാനമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ്, കാരണം അവൻ സ്നേഹമാണ്. അപ്പൊ ദൈവം കൂടെ പാർക്കുന്ന ഒരാൾ എപ്പോഴും സ്നേഹവും സമാധാനവും അനുഭവിക്കുവാനും അത് പങ്കുവെക്കുവാനും തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് എമ്മാവൂസ് യാത്രയിൽ നമുക്ക് ഉയർത്തെഴുന്നേറ്റവനായ നാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. അവൻ വരുവാൻ തയ്യാറാണ്. ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, കണ്ടാലും ഞാൻ വാതിൽക്കിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴത്തിനിരിക്കും എന്ന് പറയുന്നു. അവൻ വാതിൽക്കിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെയൊക്കെ വാതിലിൽ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ ആ മുട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള ധ്യാനത്തിലാകാം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള സംഭാഷണത്തിലാകാം, അല്ലെങ്കിൽ വിശുദ്ധ വേദഭാഗം വായിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോഴാകാം, ഒക്കെ ഈ മുത്ത് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ വാദന ഒരു പ്രത്യേകതയുണ്ട്, അത് അകത്തു നിന്ന് മാത്രമേ തുടങ്ങുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അകത്തു നിന്നുള്ള ആ കൂട്ട് മാറ്റി ഉള്ളിലേക്ക് അവനെ ക്ഷണിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ അറിയാതെ സമാധാനവും ശാന്തിയും നമുക്ക് ഉണ്ടാകും എന്നുള്ളത് ഓർക്കുക. അവിടെയും അവസാനിക്കുന്നില്ല ആ യാത്ര. 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ അവരോടുകൂടി ഭക്ഷണത്തിനിരുന്നു എന്നുള്ളത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അപ്പം എടുത്തു വാഴ്ത്തി മുറുക്കി അവർക്ക് കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. ഈ മൂന്ന് വാക്കുകൾ നമ്മൾ വിവിധ കുർബാനയിലാണ് സാധാരണയായി കേൾക്കുന്നത്. അതുകൊണ്ട് അവിടെ ആ മേശയിൽ സംഭവിച്ചത് ഒരു സാധാരണ ഭക്ഷണമായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്, അവർ ദൈവത്തെ കണ്ടതെന്നും സുവിശേഷഭാഗം സാക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മേശയിൽ സംഭവിച്ചത് വിവിധ കുർബാന തന്നെയാണ്. എമ്മാവൂസ് യാത്രക്കാരന് അത്യാവശ്യമായി ചെയ്യേണ്ട ഒന്ന് നിരന്തരമായ വിശുദ്ധ കുർബാനയുടെ അനുഭവമാണ്. അവൻ അപ്പം വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോഴും അവർ ഭക്ഷിച്ചപ്പോഴും അവർ ദൈവത്തെ തിരിച്ചറിയുകയും വലിയൊരു സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് പലപ്പോഴും നമ്മൾ ധാരാളം പേർ വിശുദ്ധ കുർബാന അനുഭവിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. ധാരാളം പേർ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഒരുക്കത്തോടുകൂടിയാണ് അനുഭവിക്കുന്നത്. നമ്മുടെ കർത്താവ് നൽകിയ വാഗ്ദാനം ഓർക്കാം, എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. അത് അനുഭവിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അനുഭവമാണ് ഉള്ളിൽ നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നത്. അത് സമൃദ്ധമായ ജീവനാണ് എന്നുള്ളത് വിശുദ്ധ വേദഭാഗങ്ങളിൽ നിന്നും നമ്മൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതും. അതുകൊണ്ട് എമ്മാവൂസ് യാത്രക്കാരന് അടുത്തതായി ആവശ്യമായിരിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയുടെ നിരന്തരമായ ഞാൻ ഒരുക്കത്തോടുകൂടിയുള്ള അനുഭവം കൂട്ടിച്ചേർക്കണം. ഒരുക്കത്തോടുകൂടിയുള്ള നിരന്തരമായ വിശുദ്ധ കുർബാന അനുഭവം അത് നമ്മുടെ ഉള്ളിൽ നിത്യജീവൻ സമൃദ്ധമായി നൽകുകയും ജീവജലത്തിന്റെ ഉറവ തുറന്നു തരികയും ആ ജീവജലത്തിന്റെ ഉറവ വലിയ സമാധാനത്തിന്റെ ഒരു അരുവിയാണ്. അത് അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകും. അത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവനവർക്ക് അപ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. അതപ്പോ ഈ യെരുശലേമിൽ നിന്നും എമ്മാവൂസ് വരെയുള്ള ആ യാത്ര ഒരു ദിവസത്തെ ഒരു യാത്രയായിട്ട് നമ്മൾ പറയുന്നത് അതൊരു ഒരു പ്രോസസ്സാണ്, അതൊരു ഒരു ഗ്രോത്താണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ്. ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ടാകാം, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടാകാം. എന്തായാലും ആ യാത്ര നമ്മൾ തുടരുകയാണ്. നമ്മളെ വായിക്കുന്നത് പോലെ അവർക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എരിച്ചിലേം പ്രത്യാസം നഷ്ടപ്പെട്ടതാണ്. അന്ന് രാത്രി തന്നെ അവർ തിരികെ എരിച്ചിലേക്ക്, അവർ കണ്ട കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. ശിഷ്യന്മാരൊക്കെയും കൂടിയിരുന്നു എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന വലിയൊരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസം തരുന്നു. ജീവിതത്തിന്റെ യാത്രയിൽ എമ്മാവൂസ് യാത്രക്കാരായ നമുക്ക് ഇത്തരത്തിൽ ചില കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കഴിയുമോ എന്നാണ് ഈ വേദഭാഗം നമ്മോട് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ സംസാരവും തർക്കവും ഒക്കെ അവസാനിപ്പിച്ച് കുറെ കൂടെ നമ്മുടെ പ്രതിയാശയായി യേശു ക്രിസ്തുവിലേക്ക് നോക്കി അവനോടൊരു സംഭാഷണം, അവൻ പറയുന്നത് കേൾക്കുവാൻ ഒക്കെയുള്ള ഒരു സന്നദ്ധത ഉണ്ടാകട്ടെ. വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തെ നമ്മുടെ ജ്ഞാനത്തിനായി വേർതിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന് വലിയ സന്ദേശങ്ങൾ നൽകുവാൻ നമുക്ക് ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി പറഞ്ഞത് അവനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു, വിശുദ്ധിയോടുകൂടി ആ ജീവിതത്തിൽ അവനെ പ്രാർത്ഥിച്ചു, അവന്റെ സമാധാനവും സ്നേഹവും ധാരാളമായി അനുഭവിക്കുമെന്നും ശ്രദ്ധയാവുകയും അതിനോട് ചേർന്ന് തിരുശരീര രക്തങ്ങളുടെ ചുരുക്കത്തോടുകൂടിയുള്ള നിരന്തരമായ അനുഭവം അവനെ കുറെ കൂടെ അനുഭവിച്ചറിയുവാനും ആ വലിയ സന്തോഷം അനുഭവിക്കുവാനും നമ്മൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെയൊരവസരം തന്ന ഇതിന്റെ എല്ലാ ചുമതലക്കാരുടെ അഭിമുഖ തിരുമേനിയോടും ബഹുമാനപ്പെട്ട രാജേഷനോടും ബഹുമാനപ്പെട്ട രാജനോടും എല്ലാവരോടും എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ഇവർക്കെങ്കിലും അവരുടെ ജീവിതത്തെ സ്പർശിക്കുവാനും കുറെ കൂടെ പ്രത്യാശയോടെ ജീവിക്കാനും പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 24:13 ഭാഗം പ്രത്യേകമായി എടുത്തുകൊണ്ട് അഭിനന്ദനായ സെറാഫിം തിരുമേനി നടത്തിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായിട്ട് തിരുമേനിയോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ പ്രസംഗം പല പ്രാവശ്യം നമ്മൾ ഈ വേദഭാഗത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു ഞാനും പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ തിരുമേനി പറഞ്ഞ രീതിയിൽ ഒരു ചിന്ത സത്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒരു പുതിയ ചിന്തയായിട്ടും പ്രത്യേകമായിട്ട് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ചിന്തകളായിട്ടും അത് അനുഭവപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല. തിരുവേണി പറഞ്ഞതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് ഒരു നല്ല ആശയത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കിത്തന്നു. എങ്കിലും സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം രണ്ടു മൂന്ന് കാര്യം പറയാമെന്ന് ചിന്തിക്കുന്നതാണ്. വളരെ ലോങ് ആയിട്ടുള്ള ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണിത്. വേർപ്പിന് ശേഷമുള്ള ഈ എമൌസ് സ്റ്റോറി, രണ്ട് ശിഷ്യന്മാരുടെ എമൌസ് യാത്ര, ഏഴ് മൈൽ കിഴക്ക് ദൂരത്തുള്ള എമൌസിലേക്കുള്ള ഈ ശിഷ്യന്മാരുടെ യാത്ര ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുമേനി ഈ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ കൂടെ പോയ ഒരു സംഗതി, ഇവർ രണ്ടുപേരും യെരുശലേമിൽ ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിനെ അറിയാം, ക്രിസ്തുവിനെ പറ്റി അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറാനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അതൊരു നല്ലൊരു സ്റ്റേറ്റ്മെന്റാ. അപ്പം പത്രോസ് അപ്പോസ്തലൻ അടുത്ത ഞായറാഴ്ച നമ്മൾ കേൾക്കാൻ പോകുന്ന പോലെ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹായാകുന്നു എന്ന് പറയുന്ന അത്രയും വേദശാസ്ത്രപരമായ ക്രിസ്തുവിന്റെ മുഴുവൻ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കത്തില്ല ഇത്. എങ്കിലും അവരുടെ സാധാരണ ഭാഷയിൽ ക്രിസ്തുവിനോട് കൂടെ നടന്ന പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലുള്ള ഒരു മശീഹയെ പറ്റിയുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിലും ഒരു മശീഹായുടെ ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന അതൊരു ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു നല്ല കാഴ്ചപ്പാട്. അങ്ങനെ അവർ മനസ്സിലാക്കിയിരുന്നവരാ, അങ്ങനെ യേശു ക്രിസ്തുവിനെ സത്യത്തെ അങ്ങനെ മനസ്സിലാക്കിയിരുന്നവരാ. അങ്ങനെ മനസ്സിലാക്കിയിരുന്നവര് ക്രിസ്തുവിന്റെ മരണത്തെ അവർ മനസ്സിലാക്കി, മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കി. എന്നാൽ പലരും വന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ പറ്റി പറഞ്ഞു, അതിന്റെ അവർക്ക് മനസ്സിലാകാതെ പോയി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് മരിച്ചു എന്നുള്ളതിന്റെ പ്രത്യാശ നശിച്ച് തിരിച്ചു നടന്നവര്. പക്ഷെ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയുള്ള വാർത്ത പറഞ്ഞപ്പോ ഇത്രയും മനസ്സിലാക്കിയിരുന്നവര് എന്ത്, അവർ മനസ്സിലാക്കാതെ പോയി, അതെന്താ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയി. അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ, അങ്ങനെ വേണേ നോക്കൊന്ന് ചിന്തിക്കാനല്ലേ. അത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലായില്ല? അതിന്റെ കാരണം എനിക്ക് തിരുമേനി പറഞ്ഞതാ വിഷയം. കാര്യം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് കുറച്ചൊക്കെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും മരണം കഴിഞ്ഞപ്പോ പിന്നെ അവരിൽ സംസാരമായി, തർക്കമായി, വാദമായി, അതിൽ അവര് വിഷമിച്ചു, ഡിപ്രസ്ഡായി, മുഖം വാടി. ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ ഉയർപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും, ഉയർത്ത് മനസ്സിലാക്കാൻ സാധിക്കാതെ. ക്രിസ്തുവിനെ അത്ര മനസ്സിലാക്കിയിരുന്നവർക്ക് പോലും ഈ വാദവും തർക്കവും ഡിപ്രഷനും എന്താ ഒഴിഞ്ഞ പോക്കും ഒക്കെ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. പക്ഷെ തിരുമേനി സംസാരിച്ച പോലെ പറഞ്ഞ പോലെ അവർ എപ്പോൾ ശാന്തമായോ ക്രിസ്തു അവരോട് സംസാരിക്കുകയും ഉയർത്തിന്റെ പൊരുൾ അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും. അവരെന്ന് ശാന്തമായോ എപ്പോൾ ശാന്തമായോ ക്രിസ്തു അവരോട് സംസാരിക്കുകയും ഉയർത്തിന്റെ പൊരുൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്തു. അതിന്റെ ക്ലൈമാക്സ് ആണ് പിന്നെ വിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ഈ ഒരാഴ്ചയിലെ നമ്മുടെ ഒരു ജീവിതത്തെ നമ്മൾ ഈ എമൗസ് ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടത്. നമ്മുടെ ഒരാഴ്ചയിലെ നമ്മുടെ ജീവിതം രാവിലെ ഒരു തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്ന ആ ജീവിതം, തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്ന ഈ ജീവിതത്തെ നമ്മൾ എമൗസ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ സത്യത്തിൽ വിശുദ്ധ കുർബാനാനുഭവം യാഥാർത്ഥ്യമേനെ സൂചിപ്പിച്ച പോലുള്ള ഒരു യഥാർത്ഥമായ വിശുദ്ധ കുർബാനാനുഭവമാകും. ഒരു ശാന്തതയിൽ ക്രിസ്തുവിനോട് സംസാരിക്കാൻ സാധിക്കും, അവനിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ പള്ളികളിൽ ഈ എമൗസിലെത്തി ഭവനത്തിൽ വന്ന് കയറിക്കഴിഞ്ഞോ ക്രിസ്തുവിനെ ക്ഷണിച്ചോണ്ട, ക്രിസ്തുവിനെ ക്ഷണിക്കാതെ അവരത് കയറുന്നു, അതാ വേറൊരു വിഷയം. ക്രിസ്തുവിനെ ക്ഷണിക്കാതെ കയറുന്നു, ക്രിസ്തു ഇല്ലാതെ കയറുന്നതാണ് ഈ തർക്കവും വാദവും കലഹവും ഒക്കെ. തർക്കവും വാദവും കലഹവും ഒക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും അത് വീണ്ടും അവിടെ കൂടുതൽ ശക്തിയോടുകൂടി അതൊക്കെ നടത്താനും തക്കവണ്ണം നമുക്ക് ഈ ക്രിസ്തു ഇല്ലാതെ അകത്ത് കയറുന്നതാ സന്തോഷം. അങ്ങനെ പലരും പള്ളിക്കകത്ത് കയറുന്നത് ക്രിസ്തു ഇല്ലാതെ അകത്ത് കയറുന്നത്. അങ്ങനെ അകത്ത് കയറി സാധാരണ ഭക്ഷണത്തിന്റെ ലാഘവത്തോടെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോ പിന്നെ യെരുശലേമിലേക്കുള്ള തിരിച്ചുപോക്ക് അപ്രാപ്യമായി തീരുന്നു. അതൊരു ഒരു യാഥാർത്ഥ്യം. യെരുശലേമിലേക്കുള്ള തിരിച്ചുപോക്ക് നമുക്ക് യാഥാർത്ഥ്യമല്ലാതെ വരുന്നു. ഇത് വളരെ വളരെ ഗഹനങ്ങളായ ആശയങ്ങളുള്ള വളരെ നല്ല ഒരു പാസേജാണ്. അത് വളരെ ഭംഗിയായിട്ട് അഭിയുതനായ തിരുമേനി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. തിരുമേനിയോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ എന്നാലപിക്കുന്ന ഗീതം ദൈവസ്നേഹ ദിവസം സമർപ്പിച്ചത് നമുക്ക് പ്രാർത്ഥിക്കും.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ കിറകാലെ മറച്ചുപരി ശൈൽ നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെന്നെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ, എന്നതരൻ നിൽക്കുന്നും നീ കവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരം കുതിക്കരുവേ, കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താൽ നിന്നയരി ഇമ്പപ്പെടുത്താനിടവരണേ, ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചി ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാഥ, എന്നെ ചെയ്യുക.
നമ്മുടെ ശിരസ്സുള്ള ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട പേരുകൾ: ആൻഡ്രൂ ഡേവിഡ് മത്തായി എന്ന് പറയുന്ന ഒരു മകന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. ആ മകന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ നിരന്തരം പ്രാർത്ഥനയിൽ ഓർക്കാറുള്ള രൂബേൻ, അതുപോലെ റോബിൻ, അശ്വിൻ, എലിസബത്ത്, ജേക്കബ്, കുഞ്ഞുമോൾ, മീരാത്തോ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചന്ദ്രുവൻ സമർപ്പിച്ചതുപോലെ കാർ ആക്സിഡന്റിലെ ദൈവസന്നിധിയിലൊക്കെ യാത്രയായിരിക്കുന്ന മീര തോമസ് അമ്മളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വളരെ വളരെ കഠിനമായ വേദനയിൽ കൂടി മുതിർന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആ കുടുംബത്തെയും ദൈവസന്നിധിയിൽ ഉറക്കം അവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട്, അതുപോലെ തന്നെ അനു എന്ന് പറയുന്ന ഒരു കുട്ടിയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ രാജി, അതുപോലെ മർക്കോസ് ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോ, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാർ എവിടെ നിന്ന് വരും? എൻ്റെ സഹായവും ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. ഞങ്ങളെ അനുനിമിഷം പരിപാലിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി അവിടുത്തെ തൃപ്പാദത്തങ്ങൾ ഞങ്ങളടുത്ത് വരുന്നു. ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യണമേ. ഒരു ബുധനാഴ്ചയോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരേ മനസ്സോടുകൂടി അടുത്ത് വരുവാൻ തക്കവണ്ണം ഇടയാക്കി ഞങ്ങളുടെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളെപ്പോൾ എവിടെ കൂടിയിരുന്നാലും അങ്ങയുടെ നാമത്തിൽ കൂടെ വരുമ്പോഴൊക്കെയും തിരുസാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എമൗസിൽ യാത്രയായിരിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പാകെ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്ങനെ കാണാതെ വണ്ണം അവരെ കണ്ണ് നിരോധിച്ചിരുന്നുവല്ലോ. എങ്കിലും താമസിയാതെ അവര് അങ്ങ് കൂടെ ചേർന്ന് താമസിക്കണം നിർബന്ധിച്ചപ്പോൾ അവരുടെ കൂടെ താമസിക്കുകയും തദവസരത്തിൽ തന്നെ അവരെ കണ്ണ് തുറക്കുകയും ചെയ്തു. ജീവിതമാകുന്ന യാത്രയില് അങ്ങ് വിട്ടുപിരിഞ്ഞു പോകുന്ന നിമിഷങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ അങ്ങേ ജീവിതത്തിലേക്ക് നിർബന്ധിക്കത്തക്കവണ്ണമുള്ള ആഴമായ ബന്ധം കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിൽ കൂടി നിരോധിതമായ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാ ബന്ധനങ്ങളെയും മാറി അങ്ങേ കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തെളിച്ചുള്ളതാക്കി തീർക്കണമേ. ഈ ലോകത്തിൻ്റെതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും പാപങ്ങളും ബലഹീനതകളും ഒക്കെയും പലപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ കാണാതെ വണ്ണം മറച്ചു കളയുന്നു. ഒരു അത്തിയിലയ്ക്കും സഖായിയെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും മറയ്ക്കാതെ വണ്ണം അങ്ങേ കാണുവാനും അങ്ങയുടെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്കവണ്ണം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ആളുകളെ തിരുമുമ്പ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ തീവ്രമായ അവസ്ഥയിൽ പലപ്പോഴും അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്ത ഞങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും നോട്ടത്തിലും സ്പർശനത്തിലും സാന്ത്വനത്തിലും ഒക്കെയും ദൈവിക സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാകത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓരോ രോഗികളുടെ ഹൃദയത്തിൽ അവിടുന്ന് വസിക്കണമേ. അങ്ങയുടെ സ്പർശനം ഓരോരുത്തർക്കും അറിയത്തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിക്കുന്ന ആരോഗ്യത്തിലും സൗഖ്യത്തിലും അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ നന്മകളെ സാക്ഷിക്കത്തക്കവണ്ണമുള്ള ആഴമായ ബോധ്യങ്ങളിലേക്ക് അവരെ പ്രകാശിപ്പിക്കണമേ. അതല്ല, രോഗമാണ് ദൈവമഹത്വത്തിന് എൻ്റെ ജീവിതത്തിൽ ദാനമാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ തിരിച്ചറിവ് രോഗം മാറാതെ തന്നെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ആഴമായ ദൈവിക വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഓരോ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. കണ്ണുനീരോട് സമീപിക്കുമ്പോൾ ഉത്തരമറളുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം അവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിന്റെ വേദനയൊക്കെ മൂർച്ഛിക്കുമ്പോൾ ആ വേദനയുടെ തീവ്രത അറിയാതെ വണ്ണം അങ്ങയുടെ സ്പർശനം ഒരു സുഖമാകത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഇവരോടൊക്കെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിൽ മാനസിക പ്രയാസങ്ങളാൽ നീറുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാകപ്പെട്ട മകളുടെ ദേഹവിയോഗത്തിൽ ദുഃഖമായിരിക്കുന്ന മാതാപിതാക്കളെയും സഹോദരിയെയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരൊക്കെ എത്ര ആശ്വസിപ്പിച്ചാലും ആ ആശ്വാസമൊന്നും ബലമാകുന്നില്ല. ഞങ്ങൾക്കറിയാം അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സ്പർശനവും ആ മക്കളെ ആശ്വസിപ്പിക്കുവാനും വന്ന മുറിവിന്റെ ആഴം തിരിച്ചറിയാതെ വണ്ണം അവിടുത്തെ കരങ്ങളിൽ അവരെയൊക്കെ പൊതിയണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശവശുശ്രൂഷയൊക്കെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ നടക്കത്തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും വീണ്ടും ഉപവാസം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് പൊതിയണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തി നൽകി അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ യുവാക്കന്മാരും യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയാതെ അവരുടേതായ വഴിയിൽ യാത്ര ചെയ്യുന്ന മക്കളെയൊക്കെ ഓർക്കുന്നു. അവർക്കൊക്കെയും നല്ല തിരിച്ചറിവ് ലഭിക്കാനും ദൈവം തന്നിരിക്കുന്ന ആരോഗ്യ ബലവും ഒക്കെ ദൈവത്തിന് വേണ്ടി ദൈവമഹത്വം ഉപയോഗപ്പെടുത്തുവാനുള്ള ദൈവിക വെളിയെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ നീ അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി പരസ്പര ക്ഷമയോടും അംഗീകരിച്ചും ഉൾക്കൊണ്ടുകൊണ്ടും ദൈവസ്നേഹം പങ്കുവച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഓരോ ദമ്പതികളെയും ഒക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാർദ്ധിക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലെ മാരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്ന മാതാപിതാക്കളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് കൂടെ ഉണ്ടാവുകയും വാർദ്ധിക്യത്തിൻ്റെതായ ക്ലേശം അറിയാതെ വണ്ണം അടുത്ത കാലങ്ങളിൽ അവരെ പൊതിയുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം നല്ല അനുയോജ്യരായ പങ്കാളികൾ ഇരിക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പൊതുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അങ്ങേ വാഴ്ത്തത്തക്കവണ്ണം നല്ല ദൈവാശ്രയ ബോധമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും ജോലിയിൽ സ്ഥിരതയും അവരുടെ മേലധികാരികളും നല്ല സ്നേഹവും ലഭിക്കത്തക്കവണ്ണം ഒന്ന് സഹായിക്കണമേ. ലഭിക്കുന്ന നന്മകളൊക്കെയും ദൈവമഹത്വത്തിനോട് ഉപയോഗപ്പെടുത്തുവാനുള്ള ദർശനവും ബോധവും എന്റെ മക്കൾക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ഭാവതിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നയിക്കണമേ, നടത്തണമേ. ഈ സഭയെ മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണമുള്ള എല്ലാ വെളിച്ചവും ധൈര്യവും അവിടുന്ന് കൊടുക്കണമേ. ഓരോ ഭദ്രാസനത്തെയും എല്ലാ ഭദ്രാസനത്തെ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എത്രത്തോളം നടത്തുന്നു, നടത്തുന്ന ഓരോ കൃപയ്ക്കും അങ്ങയെ സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയുടെ നടത്തിപ്പും അവിടുത്തെ വെളിച്ചവും അവിടുത്തെ പ്രകാശവും ചൈതന്യമൊക്കെ പ്രദാനം ചെയ്യണമേ. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് അങ്ങയിൽ കൂടി തീരുമാനമെടുക്കുവാനും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വിജയമായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച അഭിയുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭദ്രാസന ശുശ്രൂഷകളിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണമുള്ള കഴിവും പ്രാപ്തിയും അവിടുന്ന് കൂടുതലായിട്ട് പ്രദാനം ചെയ്യണമേ. സഭയുടെ എല്ലാ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർക്കൊടു നയിക്കണമേ, നടത്തണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് തീവ്രവാദം മൂലം ദുഃഖിതരാകുന്ന രാജ്യങ്ങളെയും അവിടെ ഉള്ള ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ അധീനതയിലായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഇതിൽ കൂടി ഞങ്ങളെല്ലാവരും താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലായിട്ട് അവിടുത്തെ ദാസനം ഞങ്ങളുടെ പിതാവുമായ പരമതിരുമേനിയുടെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കുകയും ആ മഹാപരിശുദ്ധന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. ആ വിശുദ്ധന്റെ മധ്യസ്ഥത കാവലും കോട്ടയുമായിരിക്കണമേ. പ്രത്യേകിച്ച് നാട്ടിൽ നടക്കുന്ന പെരുന്നാളുകളൊക്കെ തിരുവമ്പ സമർപ്പിക്കുന്നു. കടന്നു വരുന്ന എല്ലാ ജനങ്ങൾക്കും ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യവും കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടി ഞങ്ങളെല്ലാം വീണ്ടും താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നാളെ സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ. അമ്മേ,
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിട്ട് സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന നിന്റെ മക്കളെല്ലാവരോട് രോഗത്തിലും ശുശ്രൂഷയിലും ആയി ഭവനത്തിലും ആശുപത്രിയിലും കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും, ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അറാകണമേ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവമായ നേതൃത്വം കൊടുക്കുന്ന തിരുമേനി അദ്രാസന മെത്രാപ്പോലത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ധന്യമാർന്ന ഒരു ചിന്ത പകർന്നു തന്ന അഭ്യന്യ സറാഫി തിരുവോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന സന്തോഷത്തിനെയും ഫിലിപ്പോസത്തിനെയും വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന് അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വീണ്ടും പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും എല്ലാവരുള്ള നന്ദി വീണ്ടും അറിയിക്കുകയും ചെയ്യുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ബൈബിൾ വായിച്ച രാജൻ ഇവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു, നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.